പ്രക്ഷേപണം. വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും. പരിപാടി കേൾക്കാൻ ഒട്ടേറെ മാർഗങ്ങളുണ്ട്. റേഡിയോയിലും ഡിജിറ്റൽ ടിവിയിലും ഇന്റർനെറ്റിലും SBS റേഡിയോ ആപ്പിലും കേൾക്കാം. ഇത് SBS മലയാളം.
നമസ്കാരം ജോസഫ് പോൾ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം, താങ്ക്സ്.
ജോസഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ സ്റ്റേറ്റ് വോളിബോൾ ടീമിൽ കളിക്കുന്ന വ്യക്തിയാണ് താങ്കൾ. എങ്ങനെയാണ് സംസ്ഥാന തലത്തിൽ സംസ്ഥാന ടീമിലെത്തിയത്? അതുപോലെ തന്നെ ഏത് വിഭാഗത്തിലാണ് കളിക്കുന്നത്?
ഇപ്പൊ ഞാൻ വോളിബോളിൽ സ്റ്റേറ്റ് മെൻസ് ടീമിനാ, അതാണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഈ ഓസ്ട്രേലിയയിൽ തന്നെ. ആഫ്റ്റർ ആക്ച്വൽ ഓസ്ട്രേലിയൻ ടീം കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേറ്റ് ടീംസ് ആണ് ഏറ്റവും മേജർ. അപ്പൊ അതിൽ മെൻസ് ടീമിനാണ് ഞങ്ങൾക്കാണ്.
ഓക്കെ, അപ്പോൾ ഈ തലത്തിൽ കളിക്കുവാൻ തുടങ്ങി എത്ര നാളായി ഇപ്പോൾ ഈ വോളിബോൾ സംസ്ഥാന തലത്തിൽ കളിക്കുവാൻ തുടങ്ങിയിട്ട്?
ഇപ്പൊ 2 വർഷമായി കളിച്ചു തുടങ്ങിയിട്ട്. 2014 എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയ, എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് 2 ഇയേഴ്സായിട്ട് കളിക്കുന്നത്.
ഇപ്പോൾ 2 വർഷമായി അവിടെ കളിക്കാൻ തുടങ്ങിയിട്ട്. എങ്ങനെയാണ് ഇപ്പോൾ സംസ്ഥാന വോളിബോൾ ടീമിലേക്ക് എത്താനിടയായ ഒരു ഒരു സാഹചര്യം എങ്ങനെയാണ്?
അത് ഇപ്പൊ ഹൈസ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തപ്പോ റോസ്മോയിൻ ഹൈസ്കൂളിൽ നിന്ന് ഞാൻ പോയ, അവർക്ക് നല്ല വോളിബോൾ പ്രോഗ്രാം ഉണ്ടായി. അപ്പൊ 8th grade തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ സ്കൂൾ ടീമിന് കളിച്ചു. അവിടെ 2-3 മെഡൽസ് വിൻ ചെയ്തു. അന്ന് ഞാൻ ഓസ്ട്രേലിയൻ വോളിബോൾ സ്കൂൾസ് കപ്പ് ഉണ്ട് മെൽബണില് എല്ലാ വർഷവും. അപ്പൊ അവിടെ പോയി മെഡൽസ് വിൻ ചെയ്ത് പിന്നെ ക്ലബിന് രജിസ്റ്റർ ചെയ്തു. ഞങ്ങളുടെ സ്കൂളിന് തന്നെ ക്ലബുണ്ട്, അത് വെസ്റ്റേൺ ഓസ്ട്രേലിയൻ വോളിബോൾ ലീഗിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് കുറെ വർഷം കളിച്ച് കളിച്ച് പിന്നെയാണ് മെൻസിന്റെ സ്റ്റേറ്റ് ടീമിന് ആക്ച്വലി ഇൻവിറ്റേഷൻ കിട്ടിയ. ആ ഇൻവിറ്റേഷൻ 2014 കിട്ടിയ.
ഓക്കെ, എത്ര വയസ്സിലാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയൻ ലീഗിൽ കളിക്കുവാൻ തുടങ്ങിയത്?
അത് 14 ആയിരുന്നു.
അത് അതിനുശേഷം ഇപ്പോൾ വെസ്റ്റേൺ ഓസ്ട്രേലിയൻ സംസ്ഥാന വെസ്റ്റേൺ ഓസ്ട്രേലിയൻ സംസ്ഥാന ടീമിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എത്ര പ്രായമുണ്ട് എന്ന് ചോദിച്ചോട്ടെ?
19.
ഇപ്പോൾ 19 വയസ്സിലാണ് ടീമിൽ കയറിയത്.
19 വയസ്സിൽ കയറി, ഇപ്പൊ 21 വയസ്സ്. എനിക്ക്
21 വയസ്സ്. മെൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നവരിൽ പ്രായം നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കുറഞ്ഞ പ്രായത്തിൽ പെടുന്ന കൂട്ടത്തിലാണ് ജോസഫ് പോൾ എന്ന് തോന്നുന്നു.
അതെ അതെ, ഡെഫിനറ്റ്ലി.
എങ്ങനെയാണ് ടീമിലുള്ള മറ്റുള്ളവർക്ക് പ്രായം കുറവാണോ കൂടുതലാണോ എങ്ങനെയാണ്?
എന്നാക്കാലും ഭയങ്കര കൂടുതലാ. അപ്പൊ ഒന്നല്ലെങ്കിൽ 23 അല്ലെങ്കിൽ 25 അങ്ങനത്തെ വയസ്സുണ്ടാവരാ സ്റ്റേറ്റ് ടീമിൽ.
ഓക്കെ ഓക്കെ, സ്റ്റേറ്റ് ടീമിൽ കളിക്കുന്നവർ കുറച്ചും കൂടെ പ്രായം കൂടുതലുള്ളവരാണ് അല്ലേ?
ജോലി ഉണ്ടവരൊക്കെ, ഫുൾ ടൈം ജോലി ഉണ്ടവര്.
ഓക്കെ ഓക്കെ. ജോസഫ് പോൾ ഏത് പൊസിഷനിലാണ് കളിക്കുന്നത്? സെറ്റർ ആയിട്ടാണോ അല്ലെങ്കിൽ ഹിറ്റർ ആയിട്ടാണോ, എന്താണ് പൊസിഷൻ? എന്താണ്?
ഞാൻ ഔട്ട്സൈഡ് ഹിറ്റർ ആണ്. ആ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പാസ് ചെയ്യണം, ഹിറ്റ് ചെയ്യണം, സെർവ് ചെയ്യണം. അപ്പൊ മൾട്ടിപ്പിൾ റോൾസ് കളിക്കുന്ന ഒരു പൊസിഷനാ.
ഔട്ട്സൈഡ് ഹിറ്റർ ആയിട്ടാണ് പൊസിഷൻ.
ആ
ഒരു പൊസിഷൻ തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേക കാരണം എന്താണ്? ജോസഫ് പോളിന്റെ പ്രത്യേക കഴിവുകൾ എന്താണ് അതിലുള്ളത്?
അപ്പൊ ഹൈസ്കൂളിൽ വെച്ച് തന്നെ എനിക്ക് നല്ല പൊക്കമുണ്ടായി. അപ്പൊ അത് കാരണം നേരെ ഹിറ്റിംഗിലേക്ക് ഞാൻ ഇച്ചോടെ ഫേവറബിലിറ്റി കാണിച്ച. അപ്പൊ അത് കാരണം ഞാൻ ഹിറ്റിംഗ് ചൂസ് ചെയ്തു. പിന്നെ സെറ്റിംഗും പാസിംഗും ഇച്ചോടെ പൊക്കം കുറഞ്ഞ ഒരു പ്ലേ ആണത്. അപ്പൊ എനിക്ക് ഈ അഡ്വാൻറ്റേജ് ഉണ്ടായ കാരണം ഞാൻ ഹിറ്റിംഗ് ചൂസ് ചെയ്തത്.
ഓസ്ട്രേലിയയിൽ ഇപ്പോൾ വോളിബോൾ ഒരു പാഷൻ എന്ന രീതിയിൽ കളിക്കുന്നതിന് പുറമേ എങ്ങനെയാണ് പഠനവും മറ്റു കാര്യങ്ങളും, ജോലി ചെയ്യുകയാണോ, എന്താണ് ചെയ്യുന്നത്?
ഇപ്പൊ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നുണ്ട്, ഇവിടെ കേർട്ടൻ യൂണിവേഴ്സിറ്റി. അന്ന് ഞാൻ അവിടെ ഞാൻ ഡബിൾ ഡിഗ്രി ചെയ്യേണ്ട എഞ്ചിനീയറിംഗും മാനേജ്മെന്റും. പക്ഷെ ആ യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്സ് ഓഫർ ചെയ്യും. അപ്പൊ സ്പോർട്സ് കളിക്കുകയാണെങ്കിൽ എലീറ്റ് അത്ലീറ്റ് സ്കോളർഷിപ്പ് കിട്ടും. അത് തന്നെ നമ്മുടെ അസസ്മെന്റ്സും എക്സാംസും എല്ലാം ചേഞ്ച് ചെയ്യാം നമുക്ക് സ്പോർട്ടിന്റെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ. അപ്പൊ ആ എലീറ്റ് അത്ലീറ്റ് സ്കോളർഷിപ്പ് ഉണ്ടായ കാരണം എനിക്ക് ഈ ടൂർണമെന്റ്സ് വരുമ്പോ എനിക്ക് എന്റെ അസസ്മെന്റ്സ് എല്ലാം ചേഞ്ച് ചെയ്ത് എനിക്ക് ഈ കമ്മിറ്റ്മെന്റ്സിന് ചെയ്യാം.
എന്തെല്ലാം സാധ്യതകളാണുള്ളത് ഇങ്ങനെ സംസ്ഥാന തലത്തിൽ കളിക്കുന്ന വ്യക്തികൾക്ക് ജോലി തൊഴിൽപരമായിട്ട്?
രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ നമ്മൾക്ക് ഇന്റർനാഷണലിൽ ഒരു കോൺട്രാക്ട് കിട്ടും. അപ്പൊ ഈ ലീഗിൽ തന്നെ നമ്മൾ നന്നായിട്ട് കളിച്ചിട്ട് നമ്മൾ ഹൈലൈറ്റ്സ് വീഡിയോ എടുത്തിട്ട് നമ്മൾക്ക് ഓവർസീസ് സെൻഡ് ചെയ്യാം. ഇപ്പൊ യൂറോപ്പ്, അമേരിക്ക അങ്ങനത്തെ സ്ഥലങ്ങളിൽ സെൻഡ് ചെയ്താ അവിടെ ക്ലബ്സ് ഉണ്ട് പേ ചെയ്യണത്. അപ്പൊ നമ്മൾക്ക് പേ ചെയ്യണ ഒരു കോൺട്രാക്ട് കിട്ടാം അവരുടെ ക്ലബിന്റെ കൂടെ. അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ഓസ്ട്രേലിയൻ മെൻസ് ടീമിന്റെ കൂടെ കളിക്കാം, അതും ഇൻവിറ്റേഷൻ കിട്ടണം.
ഇനി ഓസ്ട്രേലിയൻ വോളിബോളിൽ, ഓസ്ട്രേലിയൻ വോളിബോൾ ലീഗിൽ എത്രമാത്രം ഇന്ത്യൻ വംശജരുടെ ഒരു സാന്നിധ്യം സംസ്ഥാന തലത്തിലും മറ്റും എത്രമാത്രം കാണുന്നുണ്ട്?
ഓസ്ട്രേലിയയിൽ തന്നെ വെരി ഫ്യൂ ഉള്ളൂ. അപ്പൊ ഞാൻ എന്റെ സ്റ്റേറ്റ് ലീഗിൽ തന്നെ 2-3 പേരുണ്ട്. പക്ഷെ ആക്ച്വൽ ഞങ്ങൾ AVL കളിക്കുമ്പോ, ഓസ്ട്രേലിയൻ വോളിബോൾ ലീഗ് കളിക്കുമ്പോ ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ല.
ഓക്കെ, അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഒരു കോച്ചിങ്ങും അല്ലെങ്കിൽ ട്രെയിനിങ്ങുമാണ് ഇപ്പോൾ സംസ്ഥാന തലത്തിൽ കളിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ചെയ്യുന്നതും അതുപോലെ ലഭിക്കുന്നതും? കാരണം ഇനി മുന്നോട്ട് ഒരു ഓസ്ട്രേലിയൻ നാഷണൽ ടീമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ലക്ഷ്യം. എന്ത് ഏതൊക്കെ തരത്തിലാണ് ട്രെയിനിങ്ങും മറ്റും ചെയ്യുന്നത്?
ഇപ്പൊ ഞങ്ങളുടെ ക്ലബ് ടീമിന്റെ കൂടെ തന്നെ ട്വൈസ് എ വീക്ക് ഉണ്ട്. അപ്പൊ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും രാത്രി ഞാൻ ട്രെയിൻ ചെയ്യണ്ട്. പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റി ടീമിന്റെ കൂടെ വെനസ്ഡേ ചെയ്യണ്ട്. അപ്പൊ എല്ലാവരും ആഡപ്പ് ചെയ്യുന്ന ഒരു 4 or 5 ട്രെയിനിങ് സെഷൻസ് എല്ലാം ആഴ്ചയുണ്ട്.
ഓക്കെ, ജോസഫിന് ഇപ്പോൾ 21 വയസ്സ് മാത്രമാണ് ഉള്ളത്. എന്താണ് ജോസഫിന്റെ ഒരു അഭിപ്രായത്തിൽ ഓസ്ട്രേലിയൻ ടീമിലേക്ക്, ദേശീയ ടീമിലേക്കുള്ള ഒരു സാധ്യത എത്ര മാത്രമുണ്ട്? എന്താണ് ഒരു അഭിപ്രായം?
പോസിബിലിറ്റീസ് തന്നെ നമ്മൾ ഈ വെസ്റ്റേൺ ഓസ്ട്രേലിയൻ ടീമിന് കളിക്കുമ്പോ ഓസ്ട്രേലിയൻ വോളിബോൾ ലീഗിൽ നല്ലതായിട്ട് കളിച്ച ഈ ഓസ്ട്രേലിയൻ കോച്ച് വന്ന് മിക്ക ഗെയിംസും വാച്ച് ചെയ്യണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മൾ നല്ലൊരു പെർഫോമൻസ് ചെയ്താ അവർ വന്ന് സംസാരിച്ച് നമ്മൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞുതരും. ഒന്നല്ലെങ്കിൽ നമുക്ക് ഈ ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്ടിൽ പോയി കളിക്കാം. അവിടെ പോയി ക്യാമ്പ്സ് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് സെലക്ട് ചെയ്യും. അപ്പൊ അതാണ് മെയിൻ എയിം എന്റെ ഈ സ്റ്റേറ്റ് ഇത് കളിക്കുന്നതിന് വേണ്ടി. കാരണം ഓസ്ട്രേലിയനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെരി ഫ്യൂ ചാൻസസ് ഉള്ളൂ. അപ്പൊ എനിക്ക് ഹോപ്പ്ഫുള്ളി ചെയ്യാവുന്ന ഫ്യൂച്ചറില്.
തീർച്ചയായിട്ടും 21 വയസ്സ് മാത്രമാണ് ഉള്ളത് ജോസഫ് പോളിന്. അപ്പോൾ ഇനിയും വളരെയധികം സമയം, വളരെയധികം എന്ന് പറഞ്ഞാൽ ഒരു നാഷണൽ ടീമിലേക്ക് കയറുവാനുള്ള ഒരു സമയം. ഇപ്പോൾ 2 വർഷം സംസ്ഥാന ടീമിൽ കളിച്ചു. അപ്പോൾ ഒരു സാധ്യത അടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്നുണ്ടോ? എങ്ങനെയാണ്
പെർഫോമൻസ്? ഞാൻ ഹോപ്പ് ചെയ്യണ പോലെ പോയാൽ ഡെഫിനറ്റ്ലി എനിക്ക് ഒരു ചാൻസ് ഉണ്ടാവും അറ്റ്ലീസ്റ്റ് ബി ടീമിൽ കയറാൻ.
ഓക്കെ,
അപ്പൊ ബിയില് ഹോപ്പ് ചെയ്യാൻ കയറാൻ വേണ്ടി. ബി ടീം എന്ന് പറഞ്ഞാൽ നല്ല ലെവലാണ് എന്ന് പറഞ്ഞാൽ ഹിറ്റേഴ്സും ഫാസ്റ്റേഴ്സും എല്ലാം നല്ല ലെവലാണ്. അപ്പൊ ഞാൻ ഫിറ്റിംഗ് ചെയ്യുന്നത് എനിക്ക് ഹോപ്പ്ഫുള്ളി ബി ടീമിൽ കയറാനാണ്. നല്ല ലെവലാണ്, ഹിറ്റേഴ്സും ഫാസ്റ്റേഴ്സും നല്ല ഇന്റൻസ് ആയിട്ട് കളിക്കുന്ന ലെവലാണ്. അപ്പൊ ഞാൻ ആ ലെവലെ ഫിറ്റ് ചെയ്യണ എന്റെ ആക്ച്വൽ വ്യൂ. പക്ഷെ സി ടീമിൽ കയറാനാണ് മോർ റിയലിസ്റ്റിക്, ബട്ട് ബി ടീമാണ് എന്റെ എയിം.
ഓക്കെ, ഇപ്പൊ ബി ടീമിൽ കയറാനുള്ള സാധ്യതകൾ ജോസഫ് പോൾ കാണുന്നുണ്ട്, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ആ ഒരു സംസ്ഥാന തലത്തിൽ നിന്ന് ഓസ്ട്രേലിയൻ ദേശീയ ടീമിലേക്ക് കയറുവാനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഇതിന്റെ ഒരു ഈ ഒരു വോളിബോളിനോടുള്ള ഒരു താല്പര്യം വളർന്നത് എങ്ങനെയാണ്? ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടെ അച്ഛനും ഒരു വോളിബോൾ കളിക്കാരനായിരുന്നു എന്നാണ്. എങ്ങനെയാണ്?
അച്ഛൻ കോളേജിന് വേണ്ടി കളിച്ചിട്ടുണ്ട് നാട്ടില്. അപ്പൊ ആ ആംബിഷൻ എനിക്കും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പപ്പയാണ് ആക്ച്വലി നാട്ടിൽ പോയപ്പോ എനിക്ക് ട്രെയിനിങ് തരാൻ എന്താ ഓഫർ ചെയ്ത. പക്ഷെ എനിക്ക് വേറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു, ആക്ച്വലി ട്രെയിൻ ചെയ്യാൻ പറ്റിയില്ല നാട്ടിലെത്തിയപ്പോ. അതുകൊണ്ട് തിരിച്ചു വന്നപ്പോ ഓസ്ട്രേലിയയിൽ എത്തിയപ്പോ 8th grade സ്റ്റാർട്ട് ചെയ്ത്.
8th grade വെച്ച് ട്രെയിനിങ്ങും വോളിബോളിന് വേണ്ടിയുള്ള ട്രെയിനിങ്ങും മറ്റും തുടങ്ങിയല്ലേ? വളർന്നു വരുന്ന വോളിബോൾ പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജോസഫ് പോളിനെ പോലെ ഒരു സംസ്ഥാന തലത്തിലേക്കൊക്കെ എത്തുവാനായിട്ട് എങ്ങനെ ഒരു തുടക്കമാണ് ആവശ്യമായിട്ട് വരിക?
എനിക്ക് തോന്നുന്നു തുടക്കം ആക്ച്വലി നമ്മൾ എൻജോയ് ചെയ്യണത് ഏറ്റവും ഇമ്പോർട്ടൻസ് സ്പോർട്സിംഗില്. നമ്മൾ സ്പോർട്സ് എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഫർദർ ഡെവലപ്മെന്റ് ഡെഫിനറ്റ്ലി ഉണ്ടാവില്ല. എൻജോയ്മെന്റ് ആണ് ഫസ്റ്റ് വരുന്നത്.
ജോസഫ് പോൾ എന്തായാലും SBS മലയാളത്തോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി. മുന്നോട്ടുള്ള യാത്രകൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.
ഓക്കെ, താങ്ക്സ്.